وقال الملك اوتوني به استخلصه لنفسي فلما كلمه قال انك اليوم لدينا مكين امين. صدق الله العلي العظيم. الحمد لله رب العالمين، الصلاة والسلام على اشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه اجمعين، اما بعد. فكഴിഞ്ഞ ആഴ്ച നമ്മളിപ്പോ 12 ജുസു കഴിഞ്ഞു 13-ാമത്തെ ജുസുയിലേക്ക് പ്രവേശിച്ചു. ഒമാ ഉബരിയു നഫ്സി, എന്റെ നഫ്സിനെ ഞാൻ കുറ്റവിമുക്തനാക്കുന്നില്ല. ഇന്ന നഫ്സര അമ്മാറത്തും ജുസു, തീർച്ചയായും ഈ നഫ്സ് എന്ന് പറയുന്നത് എപ്പോഴും തിന്മയിലേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇല്ലാമാ റഹിമ റബ്ബി, എന്റെ റബ്ബ് കരുണ ചെയ്തവരുണ്ട്. ഇന്റെ റബ്ബി, തീർച്ചയായും എന്റെ റബ്ബ് പൊറുക്കുന്നവനാണ്, റഹീമൻ കരുണാനിധി. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, നഫ്സ് മൂന്ന് വിധത്തിലാണ് ഉള്ളത്. നഫ്സ് എന്ന് പറയുന്നത് ശരീരവും റൂഹും, അല്ലെങ്കിൽ ജസദും റൂഹും ചേർന്നത്. അപ്പൊ മൊത്തത്തില് ഈ നഫ്സ് മൂന്ന് വിധത്തിലാണ്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് എന്റെ നഫ്സ് ഏതിലാവുന്നത്, അതായത് ഏതെല്ലാം മൂന്ന്? നഫ്സുൽ മുത്തുമൈന, നഫ്സുൽ ലവ്വാമ, നഫ്സുൽ അമ്മാറത്തും ബിസ്സു. ഈ നഫ്സുൽ മുത്തുമൈന എന്ന് പറഞ്ഞാൽ അതിന്റെ വളരെ ചെറിയൊരു വിശദീകരണം ഖുർആൻ തന്നെ, ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും എന്റെ ഹിദായത്ത് നിങ്ങൾക്ക് വന്നു കിട്ടുന്ന പക്ഷം എന്ന് പറയുമ്പോൾ, ഹിദായത്ത് വന്നു കിട്ടാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രശ്നമില്ല, അള്ളാഹു നീതിമാനാണ്. ഫമൻ തവിയ ഹുദായ, എന്റെ ഹിദായത്ത് ആര് പിൻപറ്റിയോ, ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ഭയവുമില്ല ദുഃഖവുമില്ല. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അറിഞ്ഞുകൊള്ളുക, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാര് എന്ന് പറയുന്നവര് അവർക്ക് ഭയവുമില്ല ദുഃഖവുമില്ല. അപ്പൊ ഈ നഫ്സുൽ മുത്തമയ്നയുടെ മാനദണ്ഡം എന്താണ്? അവർക്ക് ഭയവുമില്ല ദുഃഖവുമില്ല, അവരാണ് ഏറ്റവും ഉയർന്ന ലെവലിൽ ഉള്ളതായ ആളുകൾ. പിന്നെ ഉള്ളതാണ് നഫ്സുൽ ലവ്വാമ, ശാസിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സ്വന്തം മനസ്സിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നഫ്സ്. അതിൽ ജനങ്ങളിൽ ഭൂരിഭാഗമല്ല, ഈ മുത്തമയ്നേക്കാളും കൂടുതൽ ആളുകൾ ഉണ്ടാവരു ഈ നഫ്സുൽ ലവ്വാമയിലാണ്. അതേസമയം മറ്റൊരു അമ്മാറത്തും ബിസ്സു എന്ന് പറഞ്ഞാൽ, എന്ത് തന്നെ തെറ്റ് ചെയ്താലും ഒരു മനസ്സാക്ഷി കുത്തുമില്ലാത്ത നഫ്സിന്റെ ആൾക്കാർ, അവരാണ് ഈ വലിയ ക്രൂരകൃത്യങ്ങളും ഇതുമൊക്കെ ചെയ്യുന്നത്. അവർക്ക് ഒരു കുറ്റബോധവും അവർക്കുണ്ടാവില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോരുത്തരും ഏത് ഗ്രൂപ്പിലാണ് പെടുന്നതെന്ന് നമ്മൾ അസിബുക്കും കബില അൻഹാസ, മറ്റൊരാൾ നമ്മളെ കണക്ക് നോക്കുന്നതിന് മുമ്പ് നമ്മൾ സ്വയം ഒന്ന് കണക്കിൽ നോക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അടുത്ത ലെവലിലേക്ക് കയറാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അതാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം നമ്മുടെ നിസ്സലാഹുലിസ്ലാം, ഞാനൊരു ദിവസം 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്യുന്നു, അതുകൊണ്ട് നിങ്ങളും ഇസ്തിഗ്ഫാർ ചെയ്യുക. നമ്മളൊന്നുകിൽ വീട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഉള്ളപ്പോൾ ഒരുപാട് തെറ്റുകൾ കുറയും. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം എന്താന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞത്, എനിക്ക് എൻ്റെ മകൻ പുറത്ത് ഉള്ളതിനേക്കാളും എനിക്ക് ഭയം അവൻ വീട്ടിൻ്റെ ഉള്ളിലുള്ളത്. അതെന്താണ്? അതിപ്പോൾ മൊബൈൽ ആയാലും പിന്നെ ലാപ്ടോപ്പായാലും എന്തായാലും അതിലുമൊക്കെ ധാരാളം മോശമായ കാര്യങ്ങളുണ്ട്. അതേസമയം പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് സൂക്കിലൂടെ നടക്കുമ്പോൾ അല്ലെങ്കിൽ വഴിയിലൂടെ നടക്കുമ്പോൾ വഴിയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? റദ്ദു സലാം. എന്താണ് റദ്ദു സലാം? സലാം മടക്കുക, പിന്നെ നീക്കുക. ഇമാത്തത്തുൽ അദാ അനിത്തരീഖ്. പിന്നെ ഗള്ളുൽ ബസർ. ഗള്ളുൽ ബസർ, ഗള്ളുൽ ബസർ എന്ന് പറഞ്ഞാൽ ദൃഷ്ടി താഴ്ത്തുക. പിന്നെ അമ്റു ബിൽ മഅറൂഫ് വനഹ്യുൻ അനിൽ മുൻകർ. എന്താണ് നാല്? വഴിയുടെ ഹക്ക് അവകാശങ്ങൾ എന്താണ്? റദ്ദു സലാം, ഇമാത്തത്തുൽ അദാ അനിത്തരീഖ്, പിന്നെ ഗള്ളുൽ ബസർ ദൃഷ്ടി താഴ്ത്തുക, പിന്നെ അമ്റു ബിൽ മഅറൂഫ് നഹ്യുൻ അനിൽ മുൻകർ. അപ്പൊ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ ഒരു ഇത് ക്രൈറ്റീരിയ, അതായത് ഉദാഹരണത്തിന് ഒരു തെറ്റ് നമ്മൾ നമ്മുടെ വന്നു, തെറ്റ് വന്ന ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം? അസ്തഗ്ഫിറുല്ലാഹ് അസീം പോലെ. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം? അഊദു ബില്ലാഹി മിനശ് ശൈത്താനി റജീം. അതായത് ഈ ഇതിൽ അള്ളാഹുവിനോട് കൊടുക്കലിനെ തേടുക. എന്നിട്ട് പുതിയ ഒരു തെറ്റ് വരുന്നതിൽ നിന്ന്, പിശാചിന്റെ ഷെറിൽ നിന്ന് നമ്മൾ അള്ളാഹു നമ്മൾ ഇതൊന്നും പാലിച്ചു നോക്കിയാൽ ഒരു ദിവസം എത്ര പ്രാവശ്യം നമ്മളിത് പറയേണ്ടി വരും എന്ന് നമ്മൾ ഓരോരുത്തരും നടക്കുന്നു. ഇതൊരു എക്സർസൈസ് ആയിട്ട് നമ്മൾ ചെയ്യാം. ഇത് മോശമായ ഒരു കാര്യം നമ്മൾ കണ്ട, പ്രത്യേകിച്ച് പാർക്കിൽ, ബീച്ചിൽ, പിന്നെ റോഡിൽ തന്നെ നമ്മൾ പോകുമ്പോൾ നമുക്ക് ഈ നഫ്സുൽ ലവ്വാമ ഉണ്ടല്ലോ, അത് നമ്മളെ പിടിക്കും. ആ സമയത്ത് നമ്മളെന്ത് പറയാം? അസ്തഗ്ഫിറുല്ലാഹ് അസീം. പിന്നെ അടുത്ത സ്റ്റെപ്പ് ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. എന്നിട്ട് നമ്മൾ നോക്കുക ഒരു ദിവസം നമുക്ക് എത്ര ഇതിൽ വേറെ ഒന്ന് മാത്രമല്ല, ഈ മനസ്സ് കൊണ്ടുള്ള ഇബാദത്ത്, മനസ്സുകൊണ്ട് ഇബാദത്ത്. നമ്മൾ വെറുതെ നടന്നു പോകുമ്പോൾ, അത് ജോലിക്ക് പോകുമ്പോഴായിരുന്നാലും മാർക്കറ്റിൽ പോകുമ്പോഴായിരുന്നാലും അള്ളാഹുവിനെ പറ്റി ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുക, അത് നമുക്ക് മനസ്സുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു ഇബാദത്തായിട്ടാണ്. അതായത് നമ്മുടെ ഹസനാത്ത് എത്രയോ അധികം വർദ്ധിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഇവിടെ ഈ കഥയുമായിട്ട് ഇതുണ്ടെങ്കിൽ പോലും ഇതൊരു വലിയൊരു പാഠമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ ഏത് കാറ്റഗറിയിലാണ് നമ്മൾ ഓരോരുത്തരും പെടുന്നത്? സ്വയം ഒരു പരിശോധന നടത്തുക. മോശമായ അവസ്ഥയിലാണ് അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ കയറാൻ നോക്കുകയും ചെയ്യുക എന്നുള്ളത്. ഇത് ഇദ്ദേഹം ആരാണ്? ഒരു പ്രവാചകനാണ്, യൂസുഫ് നബി അലൈഹിസ്സലാം. അദ്ദേഹം തന്നെ പറയുന്നത് ഞാൻ ഇത് ഇവരൊക്കെ ഇങ്ങനെ തെറ്റ് അവരൊക്കെ ഏറ്റെടുത്തു എന്നുള്ളതിൽ തന്നെയും അദ്ദേഹം സ്വയം ഒരു ആത്മവിമർശനം നടത്തുകയാണ്. ഞാൻ എൻ്റെ മനസ്സിനെയും കുറ്റവിമുക്തനാക്കുന്നില്ല. നമ്മളെപ്പോഴും പറയാം മറ്റേതാണ് മുഴുവൻ തെറ്റുന്നത്. അദ്ദേഹം ഒരിക്കലും അങ്ങനെ പറഞ്ഞില്ല. എന്താ പറഞ്ഞത്? എൻ്റെ മനസ്സിനെ ഞാൻ കുറ്റവിമുക്തനാക്കുന്നില്ല, എൻ്റെ ഭാഗത്തും തെറ്റുകൾ വന്നിട്ടുണ്ടാവാം. എന്നിട്ട് അദ്ദേഹം അള്ളാഹു മൊത്തത്തിൽ മനസ്സിൻ്റെ ഒരു ചാഞ്ചാട്ടത്തെ പറ്റി പറഞ്ഞു. അതെപ്പോഴും തെറ്റിലേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കും, മനുഷ്യനെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അദ്ദേഹം പറയണം എൻ്റെ റബ്ബ് കരുണ ചെയ്ത്. നമ്മൾ അങ്ങനെ തെറ്റിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ മനഃശക്തിയോ ഇത് കൊണ്ടല്ല, മറിച്ച് അള്ളാഹു കരുണ ചെയ്തതിൻ്റെ പേരിൽ മാത്രം റഹ്മത്തു. എന്നിട്ട് അള്ളാഹുവിനെ പറ്റി പറയാൻ ഇന്ന റബ്ബി തീർച്ചയായും എൻ്റെ റബ്ബ് ഗഫൂറുൻ കൊടുക്കുന്നവനാണ് റഹീമുൻ കാരുണ്യവൻ. രാജാവ് പറയുകയും ചെയ്തു അദ്ദേഹത്തെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. അപ്പം മറ്റേ സ്ത്രീകൾ പറഞ്ഞു ഇതാണ് സംഭവം, സ്ഥിരീകരിച്ചു ഇദ്ദേഹം നിരപരാധിയാണ് എന്ന് ആ ആക്ഷേപം ഉന്നയിച്ച ആളുകളെ കൊണ്ട് തന്നെ സമ്മതിപ്പിച്ചു. അസ്തഖ്ലിസുഹു, അസ്തഖ്ലിസു നോക്കൂ എന്താണ് അതിൻ്റെ. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആത്മാർത്ഥമായി അല്ലെങ്കിൽ നിഷ്കളങ്കമാണ് ഇഖ്ലാസ്. നിഷ്കളങ്കം ആത്മാർത്ഥത എന്നതിന് അർത്ഥമുണ്ടെങ്കിലും ഇവിടെ ഉദ്ദേശിക്കുന്നത് നിഷ്കളങ്കത, യാതൊരു കളങ്കവുമില്ല. ഇവിടെ ഇഖ്ലാസ് ഇസ്തഖ്ലസ എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കമാക്കാൻ ഞാൻ ആവശ്യപ്പെടും. നിഷ്കളങ്കം എന്ന് പറഞ്ഞാൽ എന്താ പറയാ, അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ആർക്കും അവകാശമില്ലാത്ത വിധത്തിൽ എന്റെ സ്വന്തമാക്കിയിട്ട്, അദ്ദേഹത്തെ എന്റെ സ്വന്തക്കാരനാക്കാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടും. അതുകൊണ്ടാണ് എന്ത് വാക്ക് വന്നത്, അസ്തഖ്ലസ, ഞാൻ അദ്ദേഹത്തെ എന്റെ സ്വന്തമാക്കും എന്നുള്ളത്. അതായത് ഗഫറ എന്ന് പറഞ്ഞാൽ പുറത്തു, ഇസ്തഗ്ഫറ എന്ന് പറഞ്ഞാൽ പൊറുക്കാൻ ആവശ്യപ്പെട്ടു. അപ്പൊ എന്റെ സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. ഇപ്പൊ ചില കുട്ടികൾക്ക് വീട്ടിൽ പോയാൽ എന്താ കളിപ്പാട്ടമൊക്കെ കൊടുത്താൽ ഇതെനിക്ക് സ്വന്തം തരുമോ എന്ന് കുട്ടികൾ ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ വേറെ ഒരാൾക്ക് അവകാശമില്ലാത്ത വിധത്തിൽ അതിന്റെ പൂർണ്ണ പിന്നെ ഉടമ ഉടമസ്ഥ അവകാശം എനിക്കുന്നുള്ള അത്രയും ഇതിലാണ് അദ്ദേഹം എന്റെ നഫ്സിന്റെ വേറൊരാൾക്കും അധികാരമില്ലാത്ത ഒരവസ്ഥയിൽ. ഫലമ്മാ കല്ലമഹു, ഫലമ്മാ കല്ലമഹു, അദ്ദേഹത്തോട് രാജാവ് സംസാരിച്ചപ്പോൾ. ഇവിടെ ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട് ഇവിടെ. ഒന്ന്, രാജാവിന്റെ സ്വപ്ന വ്യാഖ്യാനം ലഭിച്ചു. മറ്റൊന്ന്, ഈ കള്ളിന്റെ കാര്യസ്ഥൻ കാലല്ലതീ വന്ന അന്നഹു നാജി, മൂപ്പര് ഈ ഇദ്ദേഹത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ രാജാവിനോട് പറഞ്ഞിട്ടുണ്ട്. വേറൊന്ന്, ഇത്രയധികം കാലം ജയിലിൽ കിടന്നിട്ടും ജയിൽ മോചിതനാക്കാൻ വേണ്ടിയിട്ട് ദൂതനെ അയച്ചപ്പോൾ എൻ്റെ ആ പഴയ കുറ്റം അതെനിക്ക് ശരിക്കും മനസ്സിലാക്കണം. ഇതിൽ നിന്നൊക്കെ രാജാവ് ഇദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് ഒരു അഭിപ്രായം രൂപപ്പെടുത്തിയെടുക്കുന്നു. മാത്രമല്ല അദ്ദേഹവുമായിട്ട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ഇന്റർവ്യൂ. അതിൽ കാല ഫലമ്മാ കല്ലമഹു, അദ്ദേഹവുമായിട്ട് രാജാവ് സംസാരിച്ചപ്പോൾ കാല രാജാവ് പറഞ്ഞു, ഇന്നക്കല്യൗമ ഇന്നക്കല്യൗമ, ഇന്നക്ക എന്ന് പറഞ്ഞാൽ തീർച്ചയായും നീ, നീ എന്നല്ല തീർച്ചയായും താങ്കൾ, അല്യൗമ ഇന്നത്തെ ദിവസം, ഇന്നക്ക ഇന്നക്ക ഉപയോഗിച്ച് ഇന്നക്ക എന്ന് പറഞ്ഞാൽ അതിന്റെ ശരിക്കർത്ഥം എന്താണ്, തീർച്ചയായും താങ്കൾ അല്ലെങ്കിൽ നീ ഒന്ന് രണ്ട് ഇത് പറഞ്ഞ ആയത്ത് ഇന്നക്കലമിനൻ മുസ്തലി പിന്നെ അതെ തീർച്ചയായും താങ്കൾ ഏറ്റവും ഉന്നതമായ സ്വഭാവത്തിൽ ഉള്ള ആളാണ്. അപ്പം ഇന്നക്കൽ യൗമ തീർച്ചയായും ഇന്നത്തെ ദിവസം, ലദൈന ലദൈന എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത്, ലദൈ അവന്റെ അടുത്ത്, ലതയ്ക്ക നിന്റെ അടുത്ത്, ലതയ്യ എന്റെ അടുക്കൽ, ലതൈന നമ്മുടെ അടുക്കൽ, ലതൈന അല്യോമ അല്യോമ ഇന്നത്തെ ദിവസം, ലതൈന അല്യോമ ഉപയോഗിച്ചിട്ട് ഒരാഴ്ച പറഞ്ഞാട്ടെ, അല്യോമ അക്മൽ തുലക്കും ദീനക്കും വാത്തുമം ത്വാലയിക്കും നിയമം, ലതൈന നമ്മുടെ അടുക്കൽ, ഒരുപാട് ഇതുപോലത്തെ കഴിഞ്ഞതാണ് വാക്കുകളുണ്ട് നമ്മൾ ശരിക്കും പഠിക്കണം. ഈ മക്കീന് ഇപ്പോ ഈ രാജാവ് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ, ഇന്നത്തെ ദിവസം താങ്കൾ എൻ്റെ അടുക്കൽ, നമ്മുടെ അടുക്കൽ മക്കീനാണ് അമീനാണ്. ഇവിടെ രാജാവ് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പറ്റി പറയുന്നു. ഖുർആനിൽ ഇതേ രണ്ട് വാക്ക് മക്കീനും അമീനും ഉപയോഗിച്ചിട്ട് വേറെ ഒരാളെ വിശേഷിപ്പിക്കുന്നുണ്ട്. അതാണ് വേറെയും കുറെ ഗുണങ്ങളുണ്ട്, അതിന്റെ കൂടത്തില് ഈ മക്കീനും അമീനും പറഞ്ഞിട്ട് പിന്നെ സൂറത്ത് വേറൊരു സൂറത്തില് പറയാം, വേറെ അതിലേക്ക് ഞാൻ വരാം. ഇത് പറയാം കുടുവന്റെ തന്നെ പെട്ടെന്ന് മനസ്സിലാവും. ആരാണത്? ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറ്റിയുള്ളത്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറ്റിയിട്ട് മക്കീൻ എന്ന് പറഞ്ഞാൽ എന്താ? മക്കാൻ എന്ന് പറഞ്ഞ മക്കീൻ എന്ന് പറഞ്ഞ മക്കീന അല്ല, നമ്മളെ എഞ്ചിൻ അല്ല, മക്കീന അല്ല. മക്കാൻ എന്ന് പറഞ്ഞാൽ സ്ഥാനം, മക്കീൻ എന്ന് പറഞ്ഞാൽ സ്ഥാനീയൻ, സ്ഥാനം ഉള്ള ആൾ. നമുക്കൊരു വലിയ സ്ഥാനമുള്ള ആളാണ് എന്ന് പറയാറുണ്ട്. ഇപ്പൊ പിന്നെ ഗവൺമെന്റ് അല്ല മുഖ്യമന്ത്രിയുടെ അടുത്ത് വലിയ സ്ഥാനമുള്ള ആളാണ് എന്ന് പറയുമ്പോൾ ഒരു സ്ഥാനീയൻ അദ്ദേഹം. അമീൻ ആണ്, അമീൻ എന്ന് പറയുമ്പോൾ വിശ്വസ്തനാണ്. ഇവിടെ ഈ രണ്ട് കാര്യം, ഒന്ന് മക്കീൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ, ഇപ്പോൾ കേരളവും സ്റ്റേറ്റിലും കേന്ദ്രത്തിലും ഒരേ ഗവൺമെൻറ് ആവുമ്പോൾ ഉള്ള ഗുണം എന്താണ്? സ്റ്റേറ്റിന് ആവശ്യമുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് സമ്പാദിച്ചെടുക്കാൻ പറ്റും. അതുപോലെ ഇദ്ദേഹത്തിന് രാജാവിൻ്റെ അടുത്ത് നല്ലൊരു സ്ഥാനമുണ്ട്. അതേസമയം ജനങ്ങളുടെ കാര്യത്തിൽ എന്താണ്? അമീനുമാണ്, വിശ്വസ്തമാണ്. അപ്പം ഇവിടെ അടുത്ത ആയത്തിൽ എന്താണ് അദ്ദേഹം പറയുന്നത്? കാല യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, എന്നെ താങ്കൾ ആക്കുക എന്നാണ്. നീ ആക്ക്, നീ എന്നെ അലാ ഖസാഇനി, ഖസാഇൻ ഖസാന കജന അൽ അർദ് ഭൂമി, ഇനി തീർച്ചയായും ഞാൻ ഹഫീമും അലീം, ഹഫീം സൂക്ഷിക്കുന്നവനാണ്, അലീം അറിയുന്നവനാണ്. ഇപ്പൊ ഇവിടെ ഒന്ന് മക്കീന്, വേറൊന്ന് അമീന്, പിന്നൊന്ന് ഹഫീബ്, മറ്റൊന്ന് അലീം. ഇത് കുറെ ക്വാളിറ്റീസാണ്. ഇതിന്റെ കൂടെ വേറൊന്നുള്ളത്, രണ്ടുള്ളത് ഏതാണ്? ശക്തിയുള്ള ഏബിൾ, അമീൻ എന്ന് പറഞ്ഞാൽ വിശ്വസ്തൻ. അവിടെ അത് എവിടെയൊക്കെയാണ് പറയാൻ ഉപയോഗിക്കുന്നത്? കവിയുൻ അമീൻ, മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാമിനെ പറ്റി ആര് പറഞ്ഞതാണ് കവിയും അമീനുമാണെന്ന്? ആ പെൺകുട്ടി ഉപ്പാനോട് പറയാണ്, ഇദ്ദേഹത്തെ ജോലിക്ക് നിർത്തണം, നമ്മൾ ജോലിക്ക് നിർത്തുന്ന ആരെങ്കിലും ഒരാളെ ജോലിക്ക് നിർത്തുന്നെങ്കിൽ അയാൾക്ക് രണ്ട് ക്വാളിറ്റീസ് ഉണ്ടാവണം. എന്തൊക്കെ? കവിയായിരിക്കണം, അമീനുമായിരിക്കണം. ഇവിടെ യൂസുഫ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിനുള്ളത് രണ്ട് ക്വാളിഫിക്കേഷൻസ് എന്താ പറയുന്നത്? ഹഫീദാണ്, അലീം. ഖുർആനിൽ വേറെ എവിടെയാണ് കവിയും അമീനും ഉപയോഗിച്ചിരിക്കുന്നത്? ആരുടെ കാര്യത്തിൽ? ആരുടെ കാര്യത്തിൽ? സൂറത്തു നംലിലാണ്. ഇഫ്രീത്താണ് പറഞ്ഞത്. എന്ത് പറഞ്ഞു? താങ്കൾ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പായിട്ട് 1500 മൈൽ അപ്പുറമുള്ള ബിൽക്കീസിന്റെ കൊട്ടാരം ഞാനിവിടെ കൊണ്ടുപോകാം. അതിന് ഞാൻ കവിയാണ് അമീനോ, ഞാൻ എനിക്ക് അതിന് കഴിവുകൊണ്ട് പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യുന്ന ആളാണ് എന്നാ പറഞ്ഞത്. അപ്പൊ മുമ്പിൽ കയറി പോരാലോ. അപ്പൊ വേറൊരെന്താ പറഞ്ഞത്, കണ്ണിങ്ങോട്ട് തിരിക്കുമ്പോഴേക്കും ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ അവിടെ ഈ ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി. കവിയും അമീനും ആദ്യം വഹിക്കാന് കവിയും ആയിരിക്കണം, അമീനും ആയിരിക്കണം. അതുപോലെ ഈ കൊട്ടാരം കൊണ്ടുവരാനും എന്ത് വേണം, കവിയാണ് അമീനുമാണ്. പക്ഷെ ഇവിടെ ഭൂമിയുടെ ഭണ്ഡാരങ്ങൾ അല്ലെങ്കിൽ രാജ്യത്തിന്റെ സമ്പത്ത് അത് കൈകാര്യം ചെയ്യുന്ന ആൾക്ക് ഉണ്ടാവേണ്ട രണ്ട് ഗുണങ്ങൾ എന്താണ്, ഹഫീദായിരിക്കണം, അലീമായിരിക്കണം. എന്താ വേണ്ടി കൊണ്ട് ഉദ്ദേശം, സമ്പത്ത് സൂക്ഷിക്കണം, സൂക്ഷിക്കുന്ന ആളായിരിക്കണം. അതുപോലെ തന്നെ അറിവ് വേണം, എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യണം. ഒരു അക്കൗണ്ടന്റിന് അല്ലെങ്കിൽ ഒരു ഫൈനാൻസ് മാനേജർക്ക് ഉണ്ടാവേണ്ട രണ്ട് ക്വാളിറ്റീസ് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഒന്ന് ഹഫീദ്, ആ സമ്പത്ത് ഒരു പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാതെ സൂക്ഷിക്കുന്ന ആളായിരിക്കണം. അല്ലാതെ അതല്ലാതെ അതുപോലെ തന്നെ അക്കൗണ്ട്സ് ശരിക്കും പ്രത്യേകിച്ച് ഇപ്പം ആണെങ്കിൽ നമ്മുടെ പിന്നെ അക്കൗണ്ട്സ് ഇതിൽ ടാഗിലും ഇതിലും ഒക്കെ ഇതാക്കാൻ പറ്റുന്ന ആളായിരിക്കും വേണം എന്നുള്ളതാണ്. അപ്പം മക്കീനാണ്, അമീനാണ്, അതുപോലെ തന്നെ ഹഫീദാണ്, അലീമും ആണ്. ഇപ്പൊ കഥാലിക്കാം അപ്രകാരം. ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഇവിടെ തൻ്റെ സഹോദരന്മാര് അദ്ദേഹത്തെ കിണറ്റിലിടുമ്പോൾ ഒരു പൊട്ടക്കിണറ്റിൻ്റെ ആഴത്തിലേക്ക് ഇടുമ്പോൾ സഹോദരന്മാരുടെ മനസ്സിൽ സ്വന്തം അനുജനെ ഇല്ലാതാക്കാൻ വേണ്ടി പൊട്ടക്കിണറ്റിൻ്റെ ആഴത്തിലിടുമ്പോൾ യഥാർത്ഥത്തിൽ അവരെന്താ ചെയ്തതെന്നറിയോ? യൂസുഫ് നബി അലൈഹിസ്സലാം തൻ്റെ ജീവിതത്തിൽ കയറി പോകേണ്ട കുറേ പടവുകളുണ്ട്. അതായത് രാജാവിൻ്റെ ആ ഔന്നിത്യത്തിലേക്ക് എത്താൻ വേണ്ടി അദ്ദേഹം കയറിപ്പോകേണ്ട കുറേ പടവുകളുണ്ട്. ആ പടവിൻ്റെ ഒന്നാമത്തെ പടിയിലാണ് ആരെ കൊണ്ടുവച്ചത്? അവരുടെ കാഴ്ചപ്പാടിൽ എന്താണ് അതുള്ളത്? അദ്ദേഹത്തിൻ്റെ നാശത്തിൻ്റെ ലാസ്റ്റ് ഇതിലാണ് ആ കിണറ്റി കൊണ്ടുപോയി ഇടുന്നത്. അതേസമയത്ത് ശരിക്ക് യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യത്തിൽ അദ്ദേഹത്തെ അവർ കൊണ്ടുവെക്കുന്നത് കിണറ്റിലിടുകയല്ല ചെയ്യുന്നത്, മറിച്ച് അദ്ദേഹത്തെ കൊണ്ടുവെക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഉയർച്ചയുടെ പടവുകളിലെ ഒന്നാമത്തെ പടവിലാണ് അദ്ദേഹം. ഇത് അള്ളാഹുവിൻ്റെ ഒരു യുക്തിയാണ്, അത് നമുക്ക് മനസ്സിലാവില്ല. അപ്പം നമ്മൾ മറ്റൊരാളെ നശിപ്പിക്കാൻ മാനസികമായി ഉദ്ദേശിച്ചാൽ തന്നെയും പലപ്പോഴും അയാളുടെ വളർച്ചയുടെ ഇതിലേക്കായിരിക്കും നമ്മൾ കൊണ്ടുപോകുന്നത്. ഒരാൾക്ക് ഒരു ജോലി നമ്മളൊരു ദുഷ്മനിൽ കൂടെ ഒരുത്തൻ്റെ ഒരു ജോലി തട്ടിപ്പറിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചിലപ്പോൾ അയാൾക്ക് അതിൽ അള്ളാഹു ഇതിലും വലിയ ഉദ്ദേശിച്ചിട്ടുണ്ട്, ആ ഭാഗത്തേക്കാണ് അദ്ദേഹത്തെ കൊണ്ട് വെക്കുന്നത്. ഒക്കെ ധാരിക്കാം. ഇപ്രകാരം മക്കന്ന മക്കന മക്കന്ന എന്ന് പറഞ്ഞാൽ സ്ഥാനം കൊടുക്കും അല്ലെങ്കിൽ സ്വാധീനം നൽകി. പിന്നെ മക്കന്ന ലി യൂസുഫ, യൂസുഫിനെ നാം സ്ഥാനം നൽകി അല്ലെങ്കിൽ സ്വാധീനം നൽകി. ഫിൽ അർളി ഭൂമിയിൽ ഇത് ഇബ്രാഹിമ മക്കാനൽ ബൈറ്റ്. എന്താണ് അർത്ഥം? സ്ഥാനം നിർണയിച്ചു കൊടുക്കുക. സ്ഥാനം നിർണയിച്ചു. അതായത് അള്ളാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കഅബ ഇന്ന സ്ഥലത്താണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ള സ്ഥാനം നിർണയിച്ചു കൊടുക്കുന്നുണ്ടല്ലോ. അതാണത്. ഇത് ബവ്വഅനാലി ഇബ്രാഹിമ മകാനൽ ബൈത്ത്. അതുപോലെ ഇവിടെ ഇത് ഉദ്ദേശിക്കുന്നത് യതബവ്വഅ മിൻഹ, അദ്ദേഹത്തിന് ആ ഭൂമിയിൽ സ്ഥാനം എവിടെയാണ് സ്ഥാനം? ഹൈസു യശ, വേറെവർ ഈ ലൈഫ്. അതാണ് ഹൈസു യശ. ഹൈസ് ഉപയോഗിച്ചിട്ട് ഒരു ആയത്ത് പറഞ്ഞാണ്ട് ഹൈസു സത്യസ്തു മോഹും, നിങ്ങൾ അവരെ കണ്ടുമുട്ടുന്നിടത്ത്. വേറൊന്ന് അതെവിടെയാണ്? ആദം നബി അലൈഹിസ്സലാമും ഹവ്വാ ബീവിക്കും സ്വർഗത്തിൽ താമസിച്ചിട്ട് അവിടെ നിങ്ങൾ ഇഷ്ടപ്പെട്ടെടുത്ത്. പിന്നെ വമൻ യത്തഖില്ലാഹ വയജ്അൽ ലഹു മഖ്റജൻ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസബ്. വമൻ യത്തഖില്ലാഹ, അല്ലാഹു ആരെ അല്ലാഹുവിനെ ആര് സൂക്ഷിക്കുന്നുവോ, വയജ്അൽ ലഹു മഖ്റജൻ, അല്ലാഹു അവനൊരു പോംവഴി ഉണ്ടാക്കിക്കൊള്ളും. എന്നിട്ടോ വയർസുഖുഹു, അല്ലാഹു അവന് നൽകും അല്ലെങ്കിൽ അവനെ ഭക്ഷിപ്പിക്കും. മിൻ ഹൈസു ലാ യഹ്തസബ്, അവൻ വിചാരിക്കാത്ത, ഈ മനുഷ്യൻ വിചാരിക്കാത്ത മാർഗത്തിലൂടെ അല്ലാഹു അവൻ്റെ ഭക്ഷണം നൽകും, അല്ലെങ്കിൽ അല്ലാഹു അവന് നൽകാനുള്ളത് നൽകും, മനുഷ്യൻ വിചാരിക്കാത്ത മാർഗത്തിൽ. പക്ഷെ വമൻ യത്തഖില്ലാഹ, ആര് അല്ലാഹുവിനെ സൂക്ഷിക്കുന്നു, അല്ലാഹു അവന് ഒരു പോംവഴി ഉണ്ടാക്കി കൊടുക്കും. എത്ര വലിയ പ്രയാസമായിരുന്നാലും അല്ലാഹുവിൽ പരമേൽപ്പിച്ച് അല്ലാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹു അതിന് ഒരു മഹ്റജ്, ഒരു എക്സിറ്റ്, ഒരു പോംവഴി ഉണ്ടാക്കിക്കൊള്ളു. അപ്പം ഇവിടെ യൂസുഫ് നബി അലൈഹിസ്സലാമിന് ഒരു ചെറിയ ഒരു കിണറ്റിക്കൊണ്ടുപോയി. രാജാവാണെങ്കിൽ അല്ലെങ്കിൽ അവിടുത്തെ ഈജിപ്ത് ഭരണകൂടാണെങ്കിൽ അദ്ദേഹത്തെ ഒരു കാരാഗ്രഹത്തിൽ കൊണ്ടിട്ടു. അങ്ങനെയൊക്കെ വരുമ്പം ഓരോ സ്ഥലത്തും ഓരോ പടി പടവിലേക്കാണ് അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അങ്ങനെ വന്നപ്പോൾ ഇപ്പൊ അദ്ദേഹം ഉള്ളത് എവിടെയാണ്? പരപ്പനാഗ്രഹാര ജയിലല്ല, മറിച്ച് ഭൂമിയിൽ, പ്രത്യേകിച്ച് അന്ന് ഈജിപ്തിന്റെ ആ വിശാലമായ ആ പ്രദേശത്ത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോയി താമസിക്കാൻ ഇതിനുള്ള ഒരു സൗകര്യം, മക്കനാന്ന് പറഞ്ഞാൽ സൗകര്യപ്പെടുത്തി. ഇതാ മുംകിൻ, ഇതാ മുംകിൻ. എന്തായിട്ട് അർത്ഥം? ഇറ്റ്സ് പോസിബിൾ. നുസീബു, നാം എത്തിക്കുന്നു ബിറഹ്മത്തിനാ, നമ്മുടെ കാരുണ്യം കൊണ്ട്. മന്നശ, നാം ഉദ്ദേശിക്കുന്നവർക്ക് നമ്മുടെ കാരുണ്യം കൊണ്ട് നാം ആ കാര്യങ്ങൾ അവർക്ക് എത്തിച്ചു. ആ സാബ എന്ന് പറഞ്ഞാൽ ഒരായത്ത് പറഞ്ഞാൽ ഇതാ അസാബത്തുഹും മുസീബത്തും കാലു ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജി. വലാ നുദീഉ അജ്റൽ മുഹ്സിനീ. ഇവിടെ മറ്റൊരു തരത്തും ഇത് തന്നെയാണ് പറഞ്ഞത്. പലസ്ഥലത്തും ഇവിടെ മുഹ്സിനീങ്ങളെ, അദ്ദേഹത്തെ പറ്റിയിട്ട് മുഹ്സിനീങ്ങളെപ്പെട്ട ഒരാളായിട്ടാണ് ഖുർആൻ കൽപ്പിക്കുന്നത്. വലാ നുബിയു എന്ന് പറഞ്ഞാൽ എന്താണ്? വലാ നുബിയു പാഴാക്കുകയില്ല, നഷ്ടപ്പെടുത്തുകയില്ല. വലാ നുബിയു അജ്റൽ മുഹ്സിനീ, സുഹൃതവാന്മാരുടെ, മുഹസിൻ എന്ന് പറഞ്ഞാൽ ചെയ്യുന്നവരുടെ പ്രതിഫലം നാം നഷ്ടപ്പെടുത്തുകയില്ല. വരാൻ ഉപയവും അജ്റൽ മുഹ്സിനീ, പ്രതിഫലം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ അല്ലെങ്കിൽ സുഹൃതം ചെയ്യുന്ന ചെയ്യുന്നവരുടെ എന്ന് പറഞ്ഞാല് കൂടുതൽ നന്മ തെറ്റ് അതിര് എഴുത്താന് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അന്യമതസ്ഥരോട് പോലും നമ്മളോട് വിറു കാണിക്കാനെന്ന് പറഞ്ഞു, നീതിയല്ല വിറു കാണിക്കാൻ. ഏത് വിറ്? വിറു വേറെ എവിടെയാ വരുന്നത്? നമ്മൾ നല്ലത് ചെയ്യേണ്ടത് വിറുൽ വാരിടി. അവിടെ നമ്മളത് ഇത് നോക്കണം കേട്ടോ. ഇത് അന്യമതസ്ഥര്, അന്യമതസ്ഥർ എന്ന് പറഞ്ഞാൽ നിങ്ങളെ അവർ നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കാറുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ പുറത്താക്കാൻ വേണ്ടി സഹായിക്കാത്ത മറ്റുള്ള മതസ്ഥരുണ്ട്, അവരോട് വിറ് കാണിക്കുന്നതിനും തെറ്റ് കാണിക്കുന്നതിനും അല്ലാഹു നിങ്ങളെ നിരോധിക്കുന്നില്ല. അപ്പൊ ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കളോട് നമ്മൾ കാണിക്കുന്ന ആ ഒരു നന്മ ഉണ്ടല്ലോ, അത് തന്നെ മറ്റ് മതസ്ഥരോടും, അതായത് നമ്മളോട് ശത്രുത വെച്ച് പുലർത്താത്ത, നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് നമ്മളെ പുറത്താക്കാത്ത, അതുപോലെ തന്നെ നമ്മളെ പുറത്താക്കാൻ ഉദ്ദേശിക്കുന്നവരെ സഹായിക്കാത്ത ആളുകളോട് നമ്മൾ നല്ല നിലയിൽ പെരുമാറണം. പക്ഷെ അവിടെയൊക്കെ നമുക്കതിൻ്റെതായ അതിർത്തികളുണ്ട്. ഇപ്പം പ്രത്യേകിച്ച് ഈ പ്രാവശ്യമൊക്കെ നാട്ടിൽ നിന്ന് കണ്ട ഒരു കാര്യം, ഓണത്തിൻ്റെ ദിവസങ്ങളിൽ മുസ്ലിം പർദ്ദ ഇട്ട മുസ്ലിം പർദ്ദ എന്ന് പറഞ്ഞാൽ തലയൊക്കെ മറിച്ച സ്ത്രീകൾ പോലും അവരുടെ ആ ഓണത്തിൻ്റെ ഒരു കരയൊക്കെ ഉള്ള സാരിയൊക്കെ ഉണ്ടല്ലോ, വാസ്തവത്തിൽ അത് നമ്മൾ കുറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അവരുടെ അതിനെ ദേശീയോത്സവമെന്നോ എന്ത് വിളിച്ചാലും അത് ചെറുക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആഘോഷം. അതേസമയം അവർക്ക് ആശംസകൾ നേരുന്നതിനോ പിന്നെ സാധാരണഗതിയിൽ അവർ കഴിക്കുന്ന ഭക്ഷണം നമുക്കൊരു അവിടുന്ന് എവിടുന്നെങ്കിലും ഒരു ഓണസദ്യം മേടിച്ചാൽ വെച്ചാൽ അത് കഴിക്കുന്നതിലൊന്നും യാതൊരു കുഴപ്പമില്ല. അതേസമയം നമ്മൾ സ്ത്രീകൾ ഇങ്ങനെ ആ പ്രത്യേക ദിവസം ഇങ്ങനെയുള്ള ആ പ്രത്യേക സാരികൾ ധരിക്കുക, അതുപോലെ തന്നെ പുരുഷന്മാർ തന്നെ പിന്നെ പലരും ഈ അവരെ മറ്റേ ഇതെല്ലാം ഉണ്ടല്ലോ, എന്താണ് തോ മുണ്ട് മുണ്ട് കത്തവ കരവുള്ള മുണ്ടെല്ലാം എടുത്തിട്ട് ആ മറ്റേ ഇതെല്ലാം വെച്ചതിൻ്റെ അവിടെ പോയി ഇരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. അടുക്കളെ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ കാലക്രമേണ അതിൻ്റെ സ്വന്തം ആൾക്കാർ നമ്മളായിട്ട് ചെയ്യും. അത് വളരെയധികം ശ്രദ്ധിക്കും. അതേസമയം അവരോട് വിരുദ്ധ കാണിക്കുന്നതിൽ യാതൊരു ഉപേക്ഷയും വരുന്നില്ല. എനിക്ക് തോന്നുന്നു ഇപ്പം നമുക്ക് വ്യത്യസ്ത സംഘടനകളിലുള്ള ആൾക്കാരുമായിട്ട് ഇടപഴകുന്നതിലും എളുപ്പം ഇവരുമായിട്ട് ഇടപഴകാനാണ്. ഒരേ നിക്കാഹിൻ്റെ ഒരേ വേദിയിൽ പരസ്പരം ഇരിക്കുമ്പോൾ ഒന്ന് ചിരിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് സലാം പറയുകയോ ചെയ്യാത്ത അത്ര ഇതിലാണ് മുസ്ലിങ്ങൾ തമ്മിലുള്ളത്. ഒരാൻ ഉദയു അജുദൽ മുസ്ലിം. ഒരിക്കലും സുഹൃതം ചെയ്ത ആളുകളുടെ പ്രതിഫലം അള്ളാഹും നഷ്ടപ്പെടുത്തുകയും, എന്നാൽ വല അജ്റുൽ ആഖിറ, വല അജ്റുൽ ആഖിറ, അജ്റു പ്രതിഫലം കൂലി, അൽ ആഖിറത്തി വല എന്ന് പറയുമ്പോൾ എന്താണ്? അല്ല എന്ന് പറയുമ്പം തീർച്ചയായും തന്നെ. എന്നാൽ പാരത്രിക പ്രതിഫലം തന്നെയാണ് ഖൈറുൻ, ഉത്തമമായിട്ടുള്ളത്, ലില്ലദീന ആമിൻ, വിശ്വസിച്ചവർക്ക്, വക്കാനു അവരായിരുന്നു, എത്തപ്പോ സൂക്ഷ്മത മുത്തഖികളായ ആളുകൾക്ക് വിശ്വസിപ്പിക്കുകയും ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം, മനസ്സും ശരീരവും, വിശ്വാസം മനസ്സിലാണ്, തഖ്വ കാണേണ്ടത് മുഅമലാത്തിലാണ്. മുഅമലാത്ത് ഇടപാടുകൾ അതിൻ്റെ ഒരു തഖ്വയുടെ ഇത് കാണേണ്ടത് അതെവിടെയായിരുന്നാൽ. അപ്പൊ ഇവിടെ പലപ്പോഴും നമുക്ക് നഷ്ടം പറ്റിയെന്ന് തോന്നാം ഭൂമിയിൽ, അല്ലെങ്കിൽ അപമാനിതനായി എന്ന് വരും. അതായത് രണ്ടും ആളും തമ്മിൽ ഭയങ്കര ദേഷ്യത്തിലാണ് അപ്പോഴും. അപ്പം ശരി കൂടുതലുള്ള ഒരാൾ തെറ്റ് കൂടുതലുള്ള ഒരാളുടെത്തേക്ക് അങ്ങോട്ട് പോകുന്നു, പോയിട്ട് പിന്നെ മുൻകൈയെടുക്കുക. ആ യോജിപ്പിന്റെ ഇസ്ലാഹിന്റെ മുൻകൈയെടുക്കുകയാണെങ്കിൽ സാധാരണ ഗതിയിൽ തോന്നും എന്ത്, ഇയാള് തോറ്റു എന്നാണ്. ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് വ്യക്തികൾ തമ്മിലുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരം എന്താണെന്ന് ചോദിച്ചാല് ഭൂമിയിൽ തോറ്റു കൊടുക്കുക. ഭൂമിയിൽ തോറ്റു ഈ പറയുന്ന അങ്ങനെയാകുമ്പോൾ മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആകുന്നത് പോലെ, ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആകുന്നത് പോലെ ഇവിടുത്തെ പരാജയം അവിടുത്തെ വിജയമാണ്. ചിലപ്പോൾ ഇവിടുത്തെ വിജയം അവിടുത്തെ പരാജയമാണ്. അത് നമ്മൾ വളരെ ഭൂമിയിൽ ഒരു ഭൂമിന് നഷ്ടപ്പെടാനുമില്ല തോൽക്കാനുമില്ല. അവൻ തോറ്റിട്ടുണ്ടെങ്കിൽ തന്നെ അവിടെ വിജയിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ മാനദണ്ഡങ്ങൾ വ്യത്യാസമാണ്. ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സഹോദരന്മാർ അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ചെയ്ത വേലകളെല്ലാം അദ്ദേഹത്തിന്റെ ഉയർച്ചയുടെ പടവുകളായിട്ട് ചെറുപടികളായിട്ട് മാറി. അതിലപ്പുറം ഇതിലൊക്കെ തന്നെ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്നതായ ആളുകളെ സംബന്ധിച്ച് ഭൗതിക നേട്ടത്തെക്കാൾ ഏറ്റവും ഉത്തമം പാരിസ്ഥിതിക നേട്ടമാണ്. ഇവിടെ അദ്ദേഹത്തിന് ഒരുപാട് ഇപ്പം ഈ പറഞ്ഞ കൂട്ടത്തിലാണ് ഈജിപ്തില് രാജാവ് ഈജിപ്തിലെ സിംഹാസനത്തിന്റെ അജ്വനായിട്ട് ഉള്ള ഒരവസ്ഥയിലേക്ക് അദ്ദേഹം ഉയർത്തപ്പെടാൻ പോവുകയാണ്. ആ നേട്ടങ്ങളോടൊപ്പം തന്നെ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതിലും വലിയ നേട്ടങ്ങൾ അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ട്. എവിടെ ഖൈറുമില്ലദീനാമനും എത്തപ്പോ ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ചു. അപ്പൊ ഇവിടെ പ്ലാനിങ് 15 കൊല്ലത്തെ പ്ലാനിങ് ആണ് ഇവിടെ നടത്തുന്നത്. 7 കൊല്ലം ക്ഷേമകാലം, 7 കൊല്ലം ക്ഷാമകാലം, പിന്നെ 1 കൊല്ലം നല്ല ഒരു സമൃദ്ധിയുടെ വേറൊരു കൊല്ലം. ഇപ്പൊ ഈ 15 കൊല്ലത്തേക്കുള്ള പ്ലാനിങ് ആണ് ഇദ്ദേഹം നടത്തുന്നത്. നമുക്കില്ലാത്ത ഒരു പ്ലാനും ഇല്ലല്ലോ നമുക്ക്. ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ വളരെ കൂടുതലാണ്, പ്രത്യേകിച്ച് ഒരുപാട് പൈസ എല്ലാവരും ഇപ്പം ഫ്ലൈറ്റിനും ഇതിനുമായി തന്നെ കൊടുക്കുന്നു. മുമ്പ് അത്രയൊന്നും ഇങ്ങനെയൊന്നും പോകാറില്ലായിരുന്നു. ഇന്ത്യ ഗൾഫും നാട്ടിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാത്തിനും എല്ലാവർക്കും കാര്യങ്ങൾ പോകും. പിന്നെ അവസാന കണക്ക് നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അപ്പം 7 കൊല്ലം സമൃദ്ധിയായി, വിളവ് ധാരാളം ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വളരെ പിന്നെ ഇത് സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്തു, ആവശ്യത്തിന് മാത്രം ഉപയോഗപ്പെടുത്തി ബാക്കി അവിടെ ശേഖരിച്ചു വെച്ചു. അങ്ങനെ 7 കൊല്ലം അത് 7-ാമത് കഴിഞ്ഞ് പിന്നെ ക്ഷാമകാലം തുടങ്ങിയപ്പോൾ ഈജിപ്തിൽ മാത്രമല്ല അതിൻ്റെ അടുത്ത ദേശങ്ങളിലും എന്തായി ക്ഷാമം വരണം. ഇപ്പം നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നത് റേഷൻ പണ്ട് ഞങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ട് 64 കേരളത്തിൽ അരിക്ഷാമം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അരി കിട്ടാനില്ല എന്ന് കണ്ടപ്പം ആളുകളൊക്കെ ഇറങ്ങി ഉള്ള കച്ചവട കൂലികളൊക്കെ കയറിയിട്ട് അവിടുന്ന് ജനങ്ങൾ വിതരണം ചെയ്യാൻ തുടങ്ങി. പിന്നീട് കുറച്ച് കാലത്തെ കഴിഞ്ഞില്ല. അപ്പം എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പിന്നെ റൈസ് മില്ലിൽ നിന്ന് അരി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ ആളുകളൊക്കെ പോകും. ഈ ബിരിയാണി പോക്കെ എടുത്തിട്ട് ഇവിടെ ചൂടുന്നു മഴത്തും ഇതുമൊക്കെ. അപ്പം അത് ഇന്ന് ഒരു സ്ഥലത്ത് നിന്ന് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ കർണകർണിയാന്ന് പറഞ്ഞ പോലെ ചെവിയിൽ ഒരു ചെവി പറഞ്ഞു മറ്റേ ചെവി കേട്ട് അതുപോലെ ഈജിപ്തിന് പുറത്തുള്ള ആൾക്കാരും അറിയാൻ തുടങ്ങി എന്ത് ഇങ്ങനെ ഈജിപ്തിൽ ഇത് കൊടുക്കുന്നുണ്ട്. ഇത് കേട്ട് പിന്നെ ഉപ്പ മക്കളോട് പറഞ്ഞു ഇത് ഇങ്ങനെ ഈജിപ്തിൽ എടുക്കുന്നുണ്ട്, ബെന്യാമീൻ അയക്കാൻ മുപ്പർ തയ്യാറില്ല, മുപ്പർക്ക് ഇവരെ വിശ്വാസമില്ല. അപ്പം വജാ യഹൂദി യൂസുഫ അങ്ങനെ കൊട്ടാരത്തിൽ മുപ്പർ ഇതിങ്ങനെ വിതരണം ചെയ്യുന്നുണ്ട്. വജാ യഹൂദി യൂസുഫ യൂസുഫിൻ്റെ സഹോദരന്മാർ അവരും വന്നു. വജാ യഹൂദി യൂസുഫ യൂസുഫിൻ്റെ സഹോദരന്മാരും വന്നു. ഫദഹരു അലൈഹി അപ്പം രാജാവ് നേരിട്ട് തന്നെയാണ് ഇത് വിതരണം ചെയ്യുന്നത്. ഫദഹരു അപ്പോൾ പത്താള് ഇപ്പം രണ്ടാൾ കുറഞ്ഞു ഒന്ന് യൂസുഫിന് പേര് ഇസ്ലാമില്ല, പിന്നെ ബെന്യാമീന ഉപ്പ അയക്കുന്നുമില്ല. ഫദഹരു അങ്ങനെ അവർ പ്രവേശിച്ചു അലൈഹി അദ്ദേഹത്തിൻ്റെ മേൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അവർ വന്നു. കൊട്ടാരത്തിൽ അവർ റേഷം വാങ്ങാൻ വേണ്ടിയിട്ട് വന്നു. അദ്ദേഹം അവരെ തിരിച്ചറിഞ്ഞു. അവൻ തിരിച്ചറിഞ്ഞു ഹും അവരെ. അറഫ ഉണ്ടല്ലോ നമ്മളെ അറഫ, അത് അതിൻ്റെ പേര് ഇസ്ലാമും അബൂബിയും അവിടെ കണ്ടുമുട്ടിയതെന്നൊക്കെയാണ് ഐതിഹ്യങ്ങൾ. അന്നോ അതുമായി അനുബന്ധിച്ചിരിക്കുക. അപ്പം അതുകൊണ്ടാണ് അറഫ. അപ്പം അറഫും അദ്ദേഹം അവരെ തിരിച്ചറിഞ്ഞു. ഓഹും അവരാവട്ടെ ലഹു അദ്ദേഹത്തെ മുങ്കിറുവും. മുങ്കിറും എന്ന് പറഞ്ഞാൽ എന്താ അപരിചിതൻ. അദ്ദേഹം അവർ അദ്ദേഹത്തിന് അപരിചിതരായി. മുങ്കിറു അങ്കറ യുക്കിറു മുങ്കർ അന്നെ അമ്രുബിൽ മാറൂപ്പൂൻ അനിയും അനിൽ പാതാക്കവും മുങ്കറും പരിചയമില്ലാത്ത ആളാണോ ജാരവർമ്മൻ ഇബ്രാഹിം പേര്. കുറച്ച് ആൾക്കാർ വീട്ടിൽ വന്നല്ലോ, അപ്പം മൂപ്പര് പറഞ്ഞത് കൗമൻ മുങ്കറും പരിചയമില്ലാത്ത ആൾക്കാർ. അപ്പം അദ്ദേഹത്തെ അവർ നമുക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അവർ അപരിചിതരായിരുന്നു. അറഫവും അപ്പോൾ അദ്ദേഹം അവരെ തിരിച്ചറിഞ്ഞു. ഓഹും അവരാകട്ടെ ലഹു അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ മുങ്കിറു അപരിചിതരായിരുന്നു.